പ്രിയ ശ്രോതാക്കളെയും, ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്കൂൾ കുട്ടികളിൽ കൂടുന്നതായുള്ള വാർത്തകൾ ഈയിടെ വന്നിരുന്നു. നമ്മുടെ വീടുകളിലെ കുട്ടികൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാനാകും? SBS മലയാളം പോഡ്കാസ്റ്റിൽ ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പോഡ്കാസ്റ്റുമായി ഞാൻ റിൻഡോ ആന്റണി. എന്നോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ക്വിറ്റ്ലൈൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് NSW ഹെൽത്തിലെ കൗൺസിലർ മനീഷ് കുര്യാക്കോസ്. നമസ്കാരം മനീഷ് കുര്യാക്കോസ്, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു സോ മച്ച് എന്നെ ഇങ്ങനെ ഒരു ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും ഒരു അവസരം തന്നതിനും.
ആദ്യമായി എന്താണ് അഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ?
ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ശക്തമായ ഒരു ഡിപ്പെൻഡൻസിയാണ്. ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിനോടുള്ള ഒരു ശക്തമായ ഒരു ഡിപ്പെൻഡൻസിനെ നമുക്ക് അഡിക്ഷൻ എന്ന് പറയാം. അത് ആവർത്തിച്ച് ആവർത്തിച്ച് യൂസ് ചെയ്യുന്നു. പിന്നെ അഡിക്ഷൻ, എല്ലാ അഡിക്ഷനും ഒരു ബയോളജിക്കൽ ബേസിസ് ഉണ്ട്. ഈ ബയോളജിക്കൽ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മെയിൻ ആയിട്ട് ഓരോ വസ്തു ഉപയോഗിക്കുമ്പോഴും ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആവുന്നുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി റിലീസ് ആകുന്നു. അതാണ് ഇതിന്റെ മെയിൻ റോള്. അപ്പൊ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കുവാനായിട്ട് അത് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ വസ്തുവിനും നമ്മൾ അഡിക്റ്റ് ആകുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ ഇത് പറയുകയാണെങ്കിൽ, ഇതൊരു ഈ ആസക്തി എന്ന് പറയുന്നത് വിട്ടുമാറാകാത്ത ഒരു രോഗാവസ്ഥയാണ്. അതൊരു വ്യക്തിനെ മുഴുവനായിട്ട് ബാധിക്കും. അദ്ദേഹത്തിന്റെ തലച്ചോറിനെ മോശമായിട്ട് ബാധിക്കും. സ്വഭാവത്തെയും അത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള അഡിക്ഷനുകളായാണ് സാധാരണ ആളുകൾ ക്വിറ്റ്ലൈനിനെ സമീപിക്കുന്നത്?
നമുക്ക് ഈ അഡിക്ഷന് ഒത്തിരി വെറൈറ്റി ഓഫ് ടൈപ്സ് ഓഫ് അഡിക്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ വരാറുണ്ട്. പല രാസവസ്തുക്കൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് അതിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവർ വരാറുണ്ട്. അപ്പോൾ പക്ഷെ നമ്മളിത് പെട്ടെന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്കിതിനെ രണ്ട് രീതിയിൽ നമുക്ക് പെട്ടെന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ അഡിക്ഷൻ എന്ന് നമുക്ക് പറയാം, മറ്റൊന്ന് ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയാം. ചില സമയത്തൊക്കെ ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫിസിക്കൽ അഡിക്ഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത്, വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്, സ്മോക്കിംഗ്, ടുബാക്കോ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫിസിക്കൽ അഡിക്ഷൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കുക. ഇപ്പോൾ റീസെന്റ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതൊക്കെ ഈ സിഗരറ്റ്സിന്റെയും വേപ്പിന്റെയും ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബിഹേവിയറലിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ യങ് പോപ്പുലേഷനെ മാത്രമല്ല, നമ്മുടെ മിഡിൽ അഡൽട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ഇന്റർനെറ്റ് അഡിക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൊബൈൽ അഡിക്ഷൻ കാണാനായിട്ട് സാധിക്കും. വീഡിയോ ഗെയിം, ഗാംബ്ലിങ്, സെക്സ് അഡിക്ഷൻ, പോണോഗ്രാഫി, ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഇത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വർക്കിലും അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ട് എന്നുള്ളതാണ് മറ്റേറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വർക്ക്, സോഷ്യൽ മീഡിയ, നമ്മളങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടാകും സത്യം പറഞ്ഞത്.
ശരി, എന്താണ് അഡിക്ഷൻ എന്ന് പറഞ്ഞല്ലോ, ഇനി എന്തുകൊണ്ടായിരിക്കും കുട്ടികളടക്കം പലരും ഈ ലഹരിക്ക് അടിമപ്പെടുന്നത് എന്ന് പറയാമോ?
നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രധാനമായിട്ടും എങ്ങനെയുള്ള ഒരു വസ്തുക്കളിൽ അഡിക്റ്റഡ് ആകുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ ഒരു കാരണം നമുക്ക് വേണമെങ്കിൽ പിയർ പ്രഷർ എന്ന് പറയാം. കൂട്ടുകാരുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, അവർ ഐസൊലേറ്റഡ് ആവാതിരിക്കാൻ, ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ ഇതിൽ സോഷ്യലൈസിന്റെ ഭാഗമൊക്കെ ആയിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങൾ അപ്രകാരം ചെയ്യുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോഴൊക്കെ ഇവർ തുടങ്ങുന്ന ഒരു വൺ ടൈം യൂസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒക്കേഷനലി യൂസ് ആയിട്ടൊക്കെ ആയിട്ടാണ്, വൺസ് ഇൻ എ ഇയറോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഇയർ ഒക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ സ്ലോലി ഗ്രാജുവലി അത് എവറി ഡേ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വൺ ഓഫ് ദ റീസൺ അതാണ്. രണ്ടാമത് വേണമെങ്കിൽ അവർക്ക് തന്നെ അവരെ കുറിച്ചുള്ള ഒരു സെൽഫ് ഇമേജ്, വളരെ പുവർ ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് ഉള്ള ഒരു കുഞ്ഞ് ഇങ്ങനെയുള്ളതിലൊക്കെ പോവാനായിട്ട് സാധ്യതകളുണ്ട്. ചിലപ്പോൾ അവരുടെ സ്കൂൾ പെർഫോമൻസിൽ കുറവുള്ള കുഞ്ഞുങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. പേരൻസ് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ റിജക്ട് ചെയ്തേക്കുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ നോക്കി പോകാൻ സാധ്യതയുണ്ട്. മറ്റ് പേരൻസ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ പുകവലിക്കുന്ന പേരൻസോ മദ്യപിക്കുന്ന പേരൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടെങ്കിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റെന്തെങ്കിലും അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് ഒക്കെ ലഹരി വസ്തുക്കൾക്കൊക്കെ പിന്നാലെ പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന പേരൻസും വളരെ നെഗ്ലക്ട് ചെയ്ത് വിട്ടേക്കുന്ന കുഞ്ഞുങ്ങളും, അതായത് രണ്ട് രീതിയിലുള്ള പേരൻസ്, ഒന്നില്ലെങ്കിൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന പേരൻസ് അല്ലെങ്കിൽ ഒട്ടും കെയർ ചെയ്യാത്ത പേരൻസ്, അങ്ങനെയുള്ള പേരൻസിന്റെ കുഞ്ഞുങ്ങളിലും നമുക്കിതൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട്.
ശരി, ഇതിൽ വേപ്പിങ്ങിന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. കുട്ടികളിൽ വേപ്പിംഗ് ഉപയോഗം കൂടുന്നതിൻ്റെ പല വാർത്തകളും അടുത്തിടെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ വീടുകളിൽ കുട്ടികൾ വേപ്പിംഗ് പോലെയുള്ള ഈ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാനാകും?
അതായത് ഈ വേപ്പിംഗ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ട്രിക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പേരൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പേരൻസിനോട് പറയാനായിട്ടുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരിത് വേപ്പിങ്ങിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്യുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മോണിറ്ററിംഗ് അല്ല, ഒരു CCTV നിരീക്ഷണം വെച്ച് അവരെ കൺട്രോൾ ചെയ്യുന്നതല്ല, ജസ്റ്റ് വാച്ചിങ് ദം. അപ്പൊ അവരെ വാച്ച് ചെയ്തിട്ട് അവരുടെ സ്വഭാവത്തിലോ അവരുടെ ഈ ഫുഡ് അവർ ഫുഡ് കഴിക്കുന്നതിലോ അവരുടെ ഉറക്കത്തിലോ അവരുടെ സംസാരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയൊക്കെയാണ് നമുക്കിത് കൂടുതലായിട്ട് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം വേപ്പിംഗ് വളരെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഒരു ലഹരി ഉപയോഗിക്കുവാനായിട്ട്. അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ നിക്കോട്ടിൻ എന്ന് പറയുന്നതിലാണ് കൂടുതൽ ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് പല ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് പോലെ പെട്ടെന്നത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ പേരൻസിന് ഇങ്ങനെയൊരു എഫേർട്ട് ഇടാവുന്നതാണ്.
ഓക്കെ, ഇങ്ങനെ വേപ്പിംഗ് ഉപയോഗം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏതെങ്കിലും മുൻകരുതലുകൾ എടുക്കാനായിട്ട് കഴിയുമോ?
ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ അവരുമായിട്ടുള്ള ഒരു ഓപ്പൺ ടോക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വേപ്പിങ്ങിലൂടെ നമുക്കുണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ച് അവരോടൊരു ഒന്ന് ഇന്ററാക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും പേരൻസ് തന്നെ. എന്നിട്ട് അവരോട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോഴ്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ തരാം, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് അതിനെ എതിർത്ത് നിൽക്കാനുള്ള സപ്പോർട്ട് പേരൻസ് ഞങ്ങൾ തരുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഫാമിലീസിൽ നിന്നുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ്. പേരൻസും ചിൽഡ്രൻസും തമ്മിലുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതാണ് സത്യം പറഞ്ഞു. ഇനി ലേറ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മളതൊരു സീക്രറ്റ് ആയിട്ട് വെച്ച് ഇത് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയാൽ എന്ത് പറ്റും, മറ്റുള്ളവർ അറിയുമോ, നാണക്കേടല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് എത്രയും പെട്ടെന്ന് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ഹെൽപ്പ് സീക്ക് ചെയ്യുക, ഒരു പ്രൊഫഷണലിനെ കാണിക്കുക, വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ കുട്ടികളോടുള്ള ഓപ്പൺ ടോക്ക് എന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഇന്ത്യയിൽ നിന്നും കുടിയേറിയ നമ്മളെ പോലുള്ളവർക്ക് ഇപ്പോഴും ഒരു സംശയം, ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യങ്ങളിൽ എത്രമാത്രം ഇടപെടാനാകും എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയും?
സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടീനേജറിന്റെ ഒക്കെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പേരൻസിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. കുഞ്ഞുങ്ങൾ കൂടുതൽ ഫ്രീഡം അനുഭവിക്കുന്നു, പേരൻസ് അത്രയും തന്നെ റെസ്ട്രിക്റ്റഡ് ആകുന്നു എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാരന്റിങ് സ്റ്റൈലിൽ തന്നെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ പേരൻസിന് ഒത്തിരി ഇത് കൺട്രോൾ ചെയ്യാനായിട്ടും കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടീനേജിലേക്ക് വരുന്ന ഒരു കൊച്ചിനെ ശരിക്കും പേരൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാനൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ശ്രമിക്കുന്നത് ഒരു 100%ൽ ഒരു 95% കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ബാക്കി 5% മാത്രം കറക്ഷനിലേക്ക് ഞാൻ പോവാൻ ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹം ഇതാണെങ്കിലും സംഭവിക്കുന്നത് 95% കറക്ഷൻ വരുത്താനും 5% കണക്ഷൻ വരുത്തുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അവരുമായിട്ട് ഫ്രണ്ട് ആവുകയല്ല, ഫ്രണ്ട്ലി ആയിട്ടിരുന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെയൊക്കെ പോയാലും അവർക്ക് നമ്മളോടൊന്ന് സംസാരിക്കാനും അവർക്ക് വേണ്ടതായ സപ്പോർട്ട് കൊടുക്കാനും ഉള്ള ഒരു ഓപ്പൺനെസ്, ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിടുക എന്ന് പറയില്ലേ, അതെപ്പോഴും പാരന്റ്സിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ആ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പാരന്റ്സിലും കുഞ്ഞുങ്ങളിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സാധിക്കേണ്ടതാണ്. ഏറ്റവും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഒരു രാജ്യത്ത് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും വി നീഡ് ടു ബി വെരി റെസ്പെക്ട്ഫുൾ ആൻഡ് നോട്ട് ജഡ്ജ്മെന്റൽ വൈൽ വി ഡു ഓൾ ദിസ്.
ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് കുറച്ച് വൈകിയാണ് അറിയുന്നതെങ്കിൽ മാതാപിതാക്കൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്താണ്?
ആദ്യം തന്നെ പേരൻസ്, ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ, ആദ്യം തന്നെ പേരൻസ് ഒന്ന് റിലാക്സ്ഡ് ആവണം, എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കണം. അവർ റിലാക്സ്ഡ് ആവണം, അവരൊരു പീസ്ഫുൾ സമാധാനപരമായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തയ്യാറാവണം. പേരൻസ്, എനിക്കറിയാം അത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ റിലാക്സ്ഡ് ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ആ കുഞ്ഞുങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ ആദ്യം ചെയ്യേണ്ടത്, പേരൻസിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവര് ഒരു GP അടുത്തേക്ക് അവരെ കൊണ്ടുപോകണം. GP ഈ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കണം. അപ്പൊ GPs എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, GPs അവരെ കറക്റ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ മറ്റു ഡോക്ടേഴ്സിനോ റെഫർ ചെയ്യും. കാരണം എന്തോരം ഡിപ്പെൻഡൻസി ഒരാള് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ല. ഇപ്പൊ സപ്പോസ് ഞാൻ വർക്ക് ചെയ്യുന്ന മെയിൻ ഈ സ്മോക്കിങ്ങിന്റെയും വേപ്പിങ്ങിന്റെയും ഒരു ക്വിറ്റ് ലൈനിലായതുകൊണ്ട്, ആ ടീമിലായതുകൊണ്ട് ഞാൻ പറയും, ഇതിന് മെഡിസിൻ മാത്രം പോരാ, ഒരു കൗൺസിലിംഗ് അപ്രോച്ചും കൂടെ വരുമ്പോഴാണ് ആ വ്യക്തിക്ക് ഇത് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയയില് എല്ലാത്തിനും ചിലതൊക്കെ ഫ്രീ സർവീസ് ഉണ്ട്. ഇപ്പൊ ഈ ക്വിറ്റ് ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ 1-3-7-8-4-8 വിളിച്ചു കഴിഞ്ഞാൽ കൗൺസിലേഴ്സിനോട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവിടെ കിട്ടുന്നത്. കണ്ടിന്യൂസ് കൗൺസിലിംഗ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പല ഇതിനും, ഇപ്പോ ആൽക്കഹോളിക് ആണെങ്കിലും മറ്റ് പല ഇതിനും ഇവിടെ പല സർവീസും അവൈലബിൾ ആണ്. നമ്മൾ പലരും അതിനെക്കുറിച്ച് അവെയർ അല്ലെന്ന് മാത്രം, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്നില്ല എല്ലാവർക്കും. ചിലർക്ക് ഇന്ന് അത് നിർത്തണം എന്ന് തോന്നി നിർത്താൻ പറ്റും, ചെറിയൊരു പെർസെൻറ്റേജ് പേഷ്യൻസിനാണ് അത് പറ്റുള്ളൂ. നല്ലൊരു മെജോറിറ്റിക്കും അതൊരു ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ പാരന്റ്സ് കണ്ടുവരികയാണെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുക. അവരുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഇതിന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം കിട്ടും. ചിലപ്പോൾ അത് 1 തീരും, ചിലപ്പോൾ അത് 1 എടുക്കും, ചിലപ്പോൾ 2 എടുക്കും. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും പേരൻസ് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിന് ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീം, അതായത് ആത്മാഭിമാനം കൂടും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും, അതായത് ആത്മവിശ്വാസം കൂടും.
ശരിയാണ്. ഇങ്ങനെ ഇങ്ങനെ GPയെ കാണാനും ചികിത്സ തേടാനും എല്ലാവർക്കും തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തുന്ന കുട്ടികളുടെ സ്വകാര്യത എത്രമാത്രം ഇത്തരത്തിലുള്ള സേവനം നൽകുന്നവർ പരിഗണിക്കും?
അതായത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ടീമിലാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾക്കൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, അവരുടെ പ്രൈവസി നമ്മൾ ആ കോൺഫിഡൻഷ്യാലിറ്റി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്റെ അറിവിൽ വെച്ച് ഓസ്ട്രേലിയയിലെ എല്ലാ ഹെൽത്ത് സിസ്റ്റത്തിനും ഓരോ പോളിസി, ഓരോ റെഗുലേഷൻസ് ഉണ്ട്. അവിടെ എല്ലാം ഓരോ പേഷ്യന്റിന്റെയും പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഈസ് കോസിങ് ഹാം ടു സെൽഫ് ഓർ ടു അതേഴ്സ്.
പ്രിയ ശ്രോതാക്കളെ, കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനും ചികിത്സ തേടാനും എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ക്വിറ്റ് ലൈൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് NSW ഹെൽത്തിലെ കൗൺസിലർ മനീഷ് കുര്യാക്കോസ് സംസാരിച്ചതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പോഡ്കാസ്റ്റിൽ പൊതുവായ വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ ആവശ്യമാണെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധന്റെ ഉപദേശം തേടേണ്ടതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റിൻഡോ ആന്റണി. Thank you.